ഉണ്ടാകട്ടെ. നമുക്ക് രണ്ട് പത്രോസ് അതിന്റെ ഒടുവിലത്തെ വചനം, രണ്ട് പത്രോസ് അതിന്റെ മൂന്നാമധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വചനമാണ് അതിലെ ആ ലേഖനത്തിലെ ഏറ്റവും അവസാനത്തെ വചനം. അതെങ്ങനെയാണ് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവി. അപ്പോസ്തലനായ പത്രോസ് താന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പുതിയ നിയമവിശ്വാസികളായ നമ്മളോട് കർത്താവിന് പത്രോസിലൂടെ അറിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തുമ്പോൾ പത്രോസ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നാം കൃപയിൽ വളരണം, രണ്ട് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ഒരാള് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി പറയുന്ന വചനങ്ങൾക്ക് പ്രത്യേക പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പത്രോസ് ഏറ്റവും ഒടുവിലായി പറഞ്ഞ ഈ വചനത്തെ നാം എത്രയോ ഗൗരവത്തോടെ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? കൃപയിൽ നമ്മൾ വളരണം, അതുപോലെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. പല അപ്പോസ്തലന്മാരുള്ളതില് പത്രോസിനോടാണ് നമ്മൾ പലർക്കും പ്രിയമുള്ളത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പൗലോസ് വളരെ ഗൗരവക്കാരനാണ്, വളരെ കൃത്യതയുള്ളയാളാണ്. പത്രോസിനോട് അടുത്ത് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായ പാളിച്ചകളും വീഴ്ചകളും ഒക്കെ നമുക്ക് നമ്മെ തന്നെ പത്രോസുമായിട്ട് താതാത്മ്യം ചെയ്യാനായിട്ട് ഇടയാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം അവനെ പ്രത്യേക ലക്ഷ്യത്തോടെ വിളിച്ച് തന്നോടൊപ്പം ആക്കി തീർത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ അവന് വള്ളവും വലയും എല്ലാം വിട്ട് അനുഗമിച്ചെങ്കിലും അവന്റെ ജീവിതത്തിൽ എത്രയോ ഘട്ടങ്ങളിൽ നമ്മെപ്പോലെ പിന്നെയും വീണു പോകുന്ന അനുഭവവും, എന്നാൽ വീഴുന്ന ഓരോ സന്ദർഭത്തിലും എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കർത്താവേ എന്നെ പിടിച്ചോളെ എന്ന് പറയാനുള്ള ഒരു ആ നിലയിലുള്ള ഒരു പ്രാഗൽഭ്യവും പത്രോസിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു രംഗം അവന്റെ മുഴുവൻ ജീവിതത്തിന്റെയും പ്രാതിനിധ്യം വഹിക്കുന്ന ഒന്നാണ് എന്ന് എനിക്ക് ചിലപ്പോഴും തോന്നാറുണ്ട്. അതായത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പടകില് അക്കരയ്ക്ക് പറഞ്ഞയച്ചതിന് ശേഷം മനമേനെ പ്രാർത്ഥിപ്പാനായിട്ടിരുന്നു. അവര് കടലിന് യാത്ര ചെയ്യുമ്പോൾ കാറ്റ് പ്രതികൂലമായി പടക് മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയിലായി അവരെ കണ്ടുവലിച്ച് ആകെ ക്ഷീണിതരായി രക്ഷിപ്പാനായിട്ട് ആരുമില്ല എന്നുള്ള ഘട്ടമായി രാത്രിയുടെ നാലായി യാമത്തിലെത്തിയപ്പോൾ ഇതാ കടലിനെതിരെ ഒരാളെ നടന്നു വരുന്നു. അത് കണ്ടപ്പോൾ മുക്കുവരായ അവർക്ക് കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ മിത്തുകളും ഒട്ടേറെ വിശ്വാസങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് അവരെ ചിലത് വിചാരിച്ചു ഇതാ ഒരു ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് അവരെ കൂടുതൽ പേടിച്ചു. ഇടിവിട്ടവനെ പാമ്പ് പേടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒന്നാമതേ ഉണ്ടാനായിട്ട് തുടങ്ങുക അതിന്റെ കൂടെ ഭൂതവും എന്നുള്ള നിലയിലായപ്പോ അവര് പേടിച്ചു. അപ്പോഴ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അതങ്ങനെയല്ല, കർത്താവ് സഹായത്തിനായിട്ട് വരികയാണ് എന്ന് മനസ്സിലായി. മനസ്സിലായപ്പോ പത്രോസ് പറഞ്ഞു, കർത്താവേ അത് നീ ആകുന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാനായിട്ട് കൽപ്പിക്കണം. കർത്താവ് പറഞ്ഞു നീ വരിക എന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങി ധൈര്യത്തോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്ത് നോക്കി കാൽ ചുവടുകള് ആ കടലിനീതെ തിരകൾക്ക് മീതെ വെച്ച് നടന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം മറ്റാരെങ്കിലും കടലിന് മീതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് ആ ഒരു മഹത്വം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവകാശപ്പെടാവുന്നത് പത്രോസിനാണ്. പക്ഷേ രണ്ട് നാല് ചുവട് വെച്ച് കഴിഞ്ഞപ്പോ എന്തുപറ്റി അവനെ വെള്ളത്തിലേക്ക് താണുപോയി. അവൻ അല്പവിശ്വാസിയാണ്, അവനെ ചുറ്റുപാടുകളെ കണ്ട് പേടിച്ചു. കർത്താവിന്റെ മുഖത്ത് നിന്ന് അവന്റെ നോട്ടം മാറ്റി ആ കാറ്റിനെയും കടലിനെയും അവൻ ശ്രദ്ധിച്ചു. അവനെ താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോ അവൻ വിചാരിച്ചു, അയ്യോ ഞാൻ എന്തൊരു പോഷൻ, മറ്റ് ശിഷ്യന്മാരെല്ലാം പടകില് സ്വസ്ഥമായിട്ടിരിക്കുമ്പോ ഞാൻ എന്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു, ഞാൻ അല്ലെങ്കിലും പണ്ടേ ഒരു ഇടുത്തി ആട്ടക്കാരനാണ്, എനിക്കിത് വരണം എന്ന് പറഞ്ഞ് ആ കടലിലേക്ക് മെല്ലെ അങ്ങ് മുങ്ങി പോവുകയല്ല ചെയ്തത്. മറിച്ച് അവന് എത്രയെല്ലാം എടുത്തിയാട്ടക്കാരനാണെങ്കിലും അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാളിച്ചകൾ ഉണ്ടെങ്കിലും കർത്താവെ സഹായിക്കണമേ എന്ന് നിലവിളിക്കാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം അവനുണ്ടായി. പ്രിയമുള്ളവര്, ഞാൻ പറയുന്നത് നമ്മുടെ വീഴ്ചയുടെ ഏത് ഘട്ടത്തിൽ ആയാലും കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ കയ്യിൽ മുറുകെ പിടിക്കാനായിട്ടുള്ള ഒരു പ്രാഗൽഭ്യം, അത് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മറ്റെന്ത് നഷ്ടപ്പെട്ടാലും എന്തെല്ലാം പാളിച്ചകൾ ഉണ്ടായാലും കർത്താവിനെ, കർത്താവെ എന്നെ താങ്ങിക്കൊള്ളണമേ എന്ന് പറയാനുള്ള ആ ഒരു അടുപ്പം, ആ ഒരു ലജ്ജയില്ലായ്മ, അത് നമുക്കുണ്ടാവും. കാരണം നമുക്ക് നമ്മുടെ കർത്താവ് അല്ലാതെ വേറെ ആരുമില്ല. പത്രത്തിന് ആ കാര്യത്തിൽ വലിയ ഉറപ്പുണ്ടായിരുന്നു. പ്രിയമുള്ളവര്, അവന്റെ പാളിച്ചകൾക്കൊക്കെ അപ്പുറത്ത് അവനെ നിർത്തിയ കാര്യം എന്താ? നിർത്തിയ കാര്യം ഓരോ വീഴ്ചയ്ക്ക് ശേഷവും വീണ്ടും എഴുന്നേക്കാനും കർത്താവെ എന്നെ താങ്ങിക്കൊള്ളണമേ എന്ന് പറവാനും കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിപ്പാനുമുള്ള അവന്റെ ആ ഒരു അടുപ്പമാണ്, ആ ഒരു റെഡിനെസ്സാണ്, ആ ഒരു ഒരുക്കമാണ്, ആ ഒരു നാണമില്ലായ്മയാണ് അല്ലേ. ഞാനത് പറയുമ്പോ നമുക്ക് യൂദായുമായിട്ട് താരതമ്യം ചെയ്യാം. യൂദായും കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. പക്ഷെ പത്രോസ് യഥാസ്ഥാനപ്പെട്ട് കർത്താവേ, ഓ ഞാന് പാപിയാണ്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് കുറ്റബോധം ഉണ്ടായപ്പോ ഓടി വരാനായിട്ടുള്ള ആ ഒരു കാര്യം, ആ അല്ലാതെ കർത്താവിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല അവൻ ചെയ്തത്. അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത് അവനെ സഹായിച്ചു. അതേസമയം യൂദായ്ക്ക് എന്ത് സംഭവിച്ചു? യൂദ വളരെ വളരെ അഭിമാനിയായിരുന്നു. അവന് കുറ്റബോധം ഉണ്ടായി. പക്ഷേ കർത്താവിന്റെ അടുത്തേക്ക് വരാനായിട്ടുള്ള അവനവനെ തന്നെ, അവന്റെ സ്വയത്തെ ആ നിലയിൽ ഇല്ലാതെയാക്കി കർത്താവിന്റെ അടുത്തേക്ക് വരാനായിട്ടുള്ള ആ ഒരു ആ നിലയില് ചെയ്യാൻ ഒക്കാതെ വന്ന അവന് വളരെ ഒരു അഭിമാനിയായി. ഇന്നും പ്രിയമുള്ളവര്, നമ്മുടെ പലരുടെയും പ്രശ്നങ്ങൾ അതല്ലേ? നമുക്ക് നമ്മൾ വളരെ അഭിമാനികളാണ്. ഒരാളോട് ക്ഷമ പറഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് നമുക്കറിയാം. ഒരു എഴുത്ത് എഴുതിയാൽ തീരുമെന്ന് നമുക്കറിയാം. ഒന്ന് ഫോൺ വിളിച്ചാൽ തീരുമെന്നറിയാം. ഒന്ന് പോയി കണ്ടാൽ തീരുമെന്നറിയാം. പക്ഷേ നമ്മൾ വളരെ അഭിമാനികളാണ്. നമ്മൾ യൂദായ പോലെ ഓ ആ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഓടിയൊഴുക്കി നഷ്ടപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. പത്രോസ് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ധൈര്യം തരുന്ന ഒരാളാണ്. ഞാന് പറഞ്ഞു വന്നത് ഈ പത്രോസിന്റെ ഈ അനുഭവം നമുക്ക് പലർക്കും ധൈര്യം തരുന്ന അനുഭവങ്ങളായതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ ജീവിതത്തോടെ നമ്മളെ തന്നെ താതാത്മ്യം ചെയ്യാനും താരതമ്യം ചെയ്യാനും അവന്റെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അവന്റെ വീഴ്ചകളിൽ നിന്ന് പോലും നമുക്ക് ധൈര്യം ലഭിക്കാനും ഇടയാകുന്നുണ്ട്. ഇവിടെ ഇതാ ആ പത്രോസ് ഒടുവിലായിട്ട് എഴുതുന്നു. പ്രിയമുള്ളവര്, നിങ്ങളെ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുക. ഒന്നാമത് പറയുന്നത് കൃപയില് വളരണം എന്നാണ്. കൃപയെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നമുക്കറിയാം. അർഹതയില്ലാത്തടത്ത് ദൈവം തന്നെ ചൊരിയുന്ന ആ ദാനമാണ് ക്രിസ്തീയ ജീവിതം. തുടക്കം മുതൽ ഒടുക്കം വരെ കൃപയിലധിഷ്ഠിതമാണ്. ഇന്നലെ ഞങ്ങള് ഒരു ഭവനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഭവനത്തിലെ ഗൃഹനാഥൻ പറയുകയായിരുന്നു, കൃപയില്ലെങ്കിൽ ഒന്നുമില്ല. ശരിയാണ്, വളരെ ശരിയായ ഒരു കാര്യമാണ്. കൃപയിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം. നമ്മുടെ മുന്നോട്ടുള്ള പുരോഗതിയും അതിലാണ്. ഓ അന്ത്യം വരെ നമുക്ക് വേണ്ടത് അവിടുത്തെ കൃപയാണ്. പക്ഷെ ആ കൃപയിൽ എങ്ങനെയാണ് നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് വളരാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമുക്ക് വളരെ പരിചിതമായ പത്രോസിന്റെ തന്നെ വചനങ്ങളുണ്ടല്ലോ. കൃപ എന്ന് പറയുന്നത് കൃപ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ച് പത്രോസും യാക്കോബും പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമുക്കറിയാം. ഒന്ന് പത്രോസ് 5 അതിന്റെ 5 വചനത്തിൽ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന വചനം നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കൃപ ലഭിക്കുന്നത് താഴ്മയുള്ളിടത്താണ്. യാക്കോബും ഇതേ കാര്യം തന്നെ, ഇതേ വചനം അതേപോലെ തന്നെ ആവർത്തിക്കുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ. കൃപ ലഭിക്കണോ? താഴ്മ വേണം. താഴ്മയ്ക്ക് ആനുപാതികമായിട്ടാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കൃപയിൽ വളരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ താഴ്മയില് വളരണം. താഴ്മയിൽ വളരണമെന്ന് പറഞ്ഞാൽ അതൊരു മേളിലോട്ടുള്ള വളർച്ചയായിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ താഴ്മയിൽ നമ്മൾ പിന്നെയും കീഴോട്ട് പോകണം എന്ന് മനസ്സിലാക്കിക്കോളും. ഏതായാലും താഴ്മയ്ക്ക് ആനുപാതികമായിട്ടാണ് നമ്മൾ കൃപയില് വളരുന്നത്. എന്താ ഈ താഴ്മ? താഴ്മയെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തു വേണം യഥാർത്ഥ താഴ്മ എന്തെന്ന് മനസ്സിലാക്കാൻ. ഫിലിപ്പിയർക്കെതിരെ ലേഖനം രണ്ടാം അധ്യായത്തിലാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയെക്കുറിച്ച് വളരെ 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 വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ ശൂന്യനാക്കുന്നതാണ് ഒരളവിൽ പറഞ്ഞാൽ ആ താഴ്മ എന്ന് പറയുന്നത്. നാം ഒക്കെ വളരെ നിറയപ്പെട്ടിരിക്കുന്ന ആളുകൾ. എന്തിനാലാ നിറയപ്പെട്ടിരിക്കുന്നത്? നമ്മളാൽ തന്നെ അങ്ങ് നിറയപ്പെട്ടിരിക്കുക. നമ്മുടെ അഭിപ്രായങ്ങളാ, നമ്മുടെ ചിന്തകളാ, നമ്മുടെ കാഴ്ചപ്പാടുകളാലൊക്കെ നമ്മൾ വളരെ നിറയപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. നമ്മള് അതിൽ നിന്ന് മാറി, നമ്മിൽ നിന്ന് തന്നെ ആ നിറവിൽ നിന്ന് മാറി നമ്മളെ തന്നെ ശൂന്യരാക്കുമ്പോ, ഓ നമ്മളെ തന്നെ താഴ്ത്തുമ്പോ, നമ്മുടെ അഭിപ്രായങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മളെ തന്നെ ഒഴിക്കുമ്പോ അവിടെ എന്ത് വരും? ആ ഒഴിഞ്ഞ സ്ഥാനത്ത്, ആ ഒഴിഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റേതായ ആ തേജസ് അത് വസിക്കും. പ്രിയമുള്ളവരെ, താഴ്മയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ചെയ്യല് നമ്മളെ തന്നെ വെറുതെയാക്കുന്ന ആ ഒരു കാര്യമാണ്. നമ്മുടെ തന്നെ അഭിപ്രായങ്ങളും ഈ കാര്യങ്ങളും വിട്ടുകളയുമ്പോ ആ സ്ഥാനത്ത് എന്താ വരുന്നത്? ആ സ്ഥാനം, ആ ശൂന്യമാകുന്ന സ്ഥലം നിറയ്ക്കുന്നത് ദൈവം തന്നെയാണ് നിറയ്ക്കുന്നത്. ദൈവം തന്നെയാണ് അവിടെ വന്ന് ആവസിക്കുന്നത്. നമ്മൾ ആ ഭാഗങ്ങള് പത്രോസിന്റെ ലേഖനത്തിലെ ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം അതിന്റെ അഞ്ചാമത്തെ വചനവും അതുപോലെ തന്നെ ഈ യാക്കോബിന്റെ ലേഖനത്തിലെ നാലാമധ്യായത്തിലെ ആറാമത്തെ വചനവും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അതിന്റെ അഞ്ചാമത്തെ വാക്യം, ഒന്ന് പത്രോസ് അഞ്ചിന്റെ അഞ്ചാം വാക്യം, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴെ താണിരിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് താഴ്മയുള്ളവർക്ക് അവൻ കൃപ ചെയ്യുന്നു, അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ കീഴടങ്ങണം. നോക്കുക, നമ്മള് താഴ്മ എന്ന് പറഞ്ഞ് നമ്മിൽ നിന്ന് തന്നെ നമ്മളെ ഒഴിക്കുമ്പോ ആ സ്ഥാനത്ത് നിറയുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഓ, നമ്മള് ദൈവം തന്നെയാണ് ആ ശൂന്യത നിറയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ആ നിലയില് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നാണ് രണ്ടിനോട് ചേർത്ത് പറയുന്ന കാര്യം. അപ്പോ നമ്മൾ താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് തന്നെ ഉള്ള ചിന്തകളെക്കുറിച്ച്, നമ്മിൽ നിന്ന് തന്നെ ഉള്ള മതിപ്പിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള വിചാരങ്ങളിൽ നിന്ന് മാറി നമ്മള് ആ നിലയിൽ ശൂന്യമാക്കുമ്പോ ആ സ്ഥാനത്ത് ദൈവം തന്നെ വരും. അല്ലെങ്കിൽ ദൈവത്തിൽ ആണ്ട് മുഴുകുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുത്തി ദൈവത്തിന് കീഴടങ്ങുവി എന്ന് പറയുമ്പോ ദൈവം തന്നെ അതിനെ നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് ദൈവം കൃപ ചെയ്ത് രക്ഷിച്ച് മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കാവുന്ന കാര്യം എന്താ? പലപ്പോഴും ദൈവത്തിന്റെ ആ നിലയിലുള്ള നിറവ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നമ്മിൽ തന്നെ വളരെ വളരെ നിറഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഒരു മീറ്റിംഗ് അതെങ്ങനെ നടത്തണമെന്ന് നമുക്കറിയാം. പാട്ടുപാടുമ്പോൾ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. ആ ദൈവജനം അത് ഉത്തവാക്യങ്ങളൊക്കെ സഹിതം പറയാനും നമുക്കറിയാം. ആളുകളോട് സംസാരിക്കാനും നമുക്കറിയാം. അങ്ങനെ നമ്മുടെ ഈ പരിചയങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ വിചാരം നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ പുരോഗമിക്കുകയാണെന്നാണ്. ആ പുരോഗമനം നമ്മളെ ദൈവം ഒരു അത്യാവശ്യ ഘടകമല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവകൃപയാണെന്നെല്ലാം പറയും, നമ്മൾ താഴ്മയാണെന്നെല്ലാം പറയും. പക്ഷേ എന്താണ് യഥാർത്ഥ താഴ്മ? ദൈവമേ, നീ ഇല്ലാതെ എനിക്ക് ഒരു ചുവട് പോലും വെക്കാൻ ഒക്കെയില്ല എന്നുള്ള നിസ്സഹായതയാണ് ശരിക്കും പറഞ്ഞാൽ താഴ്മയെന്ന് പറയും. ദൈവത്തെ കൂടാതെ എനിക്ക് ഒരു കാര്യവും പറ്റുകയില്ല. ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ അപ്രാപ്തനാണ്. ദൈവം എന്നെ സഹായിച്ചാലേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും ആ നിലയില് നിസ്സഹായതയോടെ അവനെ എപ്പോഴും പിടിക്കുന്ന ആ ഒരു അവസ്ഥയാണ് താഴ്മയെന്ന് പറയുന്നത്. അതിനു പകരം ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ പുരോഗമിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. ദൈവം ഇപ്പം സഹായിച്ചില്ലെങ്കിലും സാരമില്ല എന്നൊരവസ്ഥയിലായി പോയിട്ടുണ്ടോ നിങ്ങളും ഞാനും? ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. ഒരിക്കല് നമുക്ക് മീറ്റിങ്ങിന് വരുമ്പോ വിറയലുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, എങ്ങനെയാകും, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒരു വാക്ക് പറയാൻ പ്രയാസമായിരുന്നു, പാട്ട് പാടാൻ പ്രയാസമായിരുന്നു, പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ നമ്മുടെ സ്വാഭാവികമായ കഴിവുകൾ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി നമുക്ക് ആ നിലയിൽ ഭയത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞേയൊക്കെ ഉള്ളായിരുന്നു. ഒരിക്കലും സഹോദരി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഞാൻ സാക്ഷ്യം പറയാനായിട്ട് എത്ര വട്ടം പ്രാർത്ഥിച്ചേക്കാ സാക്ഷ്യം പറയാൻ എണ്ണിക്കുന്നതെന്ന് അറിയാമോ? ദൈവമേ എന്നെ സഹായിക്കണം പറയാൻ സഹായിക്കണം, പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണടച്ച് വിശ്വാസത്തിന്റെ ഒരു കുതിച്ചാട്ടമാണ് സഹോദരി നടത്തുന്നത്. അതായത് ദൈവമേ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിലെ ആ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവം തരുന്ന ശക്തിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സാക്ഷിക്കുക ചെയ്യുന്നു. എന്നാൽ പ്രിയ സഹോദരി, നീ നിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ദൈവത്തെ നിനക്ക് വേണമായിരുന്നു. ദൈവം നിനക്ക് ആ നിലയില് ദൈവത്തെ മുറുകെ പിടിക്കത്തക്കവണ്ണം നിനക്ക് താഴ്മയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എങ്ങനെ സാക്ഷ്യം പറയേണ്ടതെന്ന് നിനക്കറിയാം, ഒത്തുവാക്യങ്ങൾ എവിടൊക്കെ നോക്കണമെന്ന് നിനക്കറിയാം, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ നിനക്കറിയാം. ദൈവം ഇപ്പം സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതാണ് പറഞ്ഞത്. കഴിഞ്ഞുള്ളവരെ, വർഷങ്ങൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവം വേണ്ട, ദൈവം ഇല്ലാതെയും നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് താഴ്മയാണ്. നമുക്കപ്പോ നഷ്ടപ്പെടുന്നത് എന്താണ്? ദൈവത്തിന്റെ കൃപ തന്നെയാണ്. ഇതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, കൃപയിൽ വളരുവി. ക്രിസ്ത്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കഴിവുകൾ കൊണ്ട് അങ്ങനെ അങ്ങ് വളർന്നും പ്രോഗ്രസ് ചെയ്തും അങ്ങനെയങ്ങ് പോവുകയല്ല. ദൈവം ഇല്ലാതെയും എനിക്ക് മാനേജ് ചെയ്യാം എന്നുള്ള നിലയിൽ അങ്ങനെ പോവുകയല്ല, മറിച്ച് ഓ ദൈവമേ നിന്നെ കൂടാതെ ഒക്കെയില്ല, എന്റെ കഴിവുകള് അത് എത്ര നിസ്സാരമാണെന്ന് എനിക്കറിയാം, നീ ഇല്ലാതെ എനിക്ക് പോകാനായിട്ട് ഒക്കെയില്ല, നീ സഹായിക്കാതെ എനിക്ക് സ്നേഹിക്കാനായിട്ട് ഒക്കെയില്ല, എനിക്ക് എന്നിന് വരുന്ന ഈ ആകുല ചിന്തകളും അനാവശ്യമായ സ്ഥിതികളും പേടികളും ഒക്കെ ദൈവമേ നിന്നെ മുറുകെ പിടിക്കാതെ എനിക്ക് ഒക്കെയില്ല. ആ ഒരു നിസ്സഹായത അത് നമ്മുടെ ജീവിതത്തിൽ തുടരാൻ നമുക്ക് കഴിയുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമ്മള് താഴ്മയിൽ വളരുകയാണ്, ദൈവത്തിന്റെ കൃപയില് വളരുകയാണ്. ദൈവം അതിനുവേണ്ടി ചില സാഹചര്യങ്ങൾ ഒരുക്കും, അസാധാരണമായ ചില സാഹചര്യങ്ങൾ ഒരുക്കും, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്ന പല സാഹചര്യങ്ങൾ കൊണ്ടുവരും. അതിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളെ കൂടുതൽ ദുർബലരാക്കാനും നമ്മളെ കൂടുതൽ ബലഹീനരാക്കാനും, അങ്ങനെ ബലഹീനരാകും തോറും ഓ ദൈവത്തെ മുറുകെ പിടിക്കാനും, അങ്ങനെ താഴ്മയിലും കൃപയിലും നമ്മളെ വളർത്താനും വേണ്ടിയാണ് ദൈവം ആ സാഹചര്യങ്ങളെ ഒരുക്കുന്നത്. കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യം അമ്മയോടൊപ്പം റോഡിലൂടെ നടക്കുന്നു പോകുമ്പോ ആദ്യം എന്ത് ചെയ്യും? അമ്മയുടെ കയ്യെ മുറുകെ പിടിച്ചേക്കുക. മുറുകെ പിടിച്ചു അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ വലിയ പേടിയാ. വണ്ടികൾ ചീറിപ്പാഞ്ഞു വരുന്നു, സൈക്കിളുകാരൻ പോകുന്നു, കാണുന്നതെല്ലാം അത്ഭുതവും പേടിയുമാണ്. അമ്മയുടെ വിരൽ തുമ്പയിലെ മുറുകെ പിടിച്ചിരിക്കുക, ആ പിടി ഇടയ്ക്കിടയ്ക്ക് മുറുകുന്നുണ്ട്. പക്ഷെ പലവട്ടം ഇപ്പം കിൻഡർ ഗാർഡനിൽ പലവട്ടം പോയി വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ അവന് 5 വയസ്സായി, 6 വയസ്സായി, 7 വയസ്സായി. ഇപ്പൊ അമ്മ ഇല്ലെങ്കിലും അമ്മ അവനെ പിടിച്ചാലും അമ്മയുടെ കൈ തട്ടി മാറ്റി അവനെ ഓ എനിക്ക് ഈ റോഡൊക്കെ വളരെ പരിചിതമാണ് എന്നുള്ള നിലയിൽ അവനങ്ങനെ പക്വത പ്രാപിക്കുക, വളരുകയാണ്. നമ്മളും ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് ഇതായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലൻ പറയാൻ ആഗ്രഹിക്കുന്നത് നേരെ തിരിച്ചൊരു കാര്യമാണ്. നമ്മള് പക്വതയെന്നും വളർച്ചയെന്നും പറയുന്നത് ദൈവമില്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ള അവസ്ഥയല്ല, മറിച്ച് ദൈവമേ നീ ഇല്ലാതെ എന്നെ കൊണ്ടൊക്കെയില്ല, ഞാൻ ഇതന്നെ പറയുന്നെങ്കിലും എനിക്ക് എന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനായിട്ട് നീ എന്റെ ഹൃദയത്തിന് സ്നേഹം തരാതെ, പരിശുദ്ധാത്മാവെ തരാതെ എന്നെ കൊണ്ടൊക്കെയില്ല, എനിക്കൊണ്ട് കഴിയുകയില്ല. ഈ ആകുല ചിന്തകൾക്കെതിരെ ഞാൻ ഘോരം പ്രസംഗിക്കുന്നു. പക്ഷേ എന്റെ മനസ്സിൽ കടന്നു വരുന്ന ഈ പേടികള് ദൈവമേ നിന്നെ മുറുകെ പിടിക്കാൻ വേണ്ടി നീ എനിക്ക് തരുന്നതാണ്. ആ നിലയില് പ്രിയമുള്ളവരെ, ദൈവം തരുന്ന ഈ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയില്ല, ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അപ്പോഴും നമ്മൾ കൃപയില് വളരുകയാണ് ചെയ്യുന്നത്, താഴ്മയിൽ വളരുമ്പോൾ കൃപയിലും വളരുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പത്രോസ് അതാണ് പറയുന്നത്. ഈ അനുഭവം ആരുടെയെല്ലാം ജീവിതത്തിലുണ്ട്? ഈ ദൈവവഴിയിൽ മുന്നോട്ട് പോകുന്നവരുടെ എല്ലാം ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഭവനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പത്രോസ് ക്ഷമിക്കണം പൗലോസിന്റെ ജീവിതത്തിലെ മൂന്ന് അനുഭവങ്ങളെ കുറിച്ച് മൂന്ന് വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അവിടെ പറയാനായിട്ട് ഇടയായി. അതായത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ, താരതമ്യേന ആദ്യം എഴുതിയ ഒരു ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാന് അപ്പോസ്തലന്മാരിൽ ചെറിയവൻ എന്നാണ് പറയുന്നത്. രണ്ടാമത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു ലേഖനത്തിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് എന്താ, ഞാന് വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. എന്നാൽ താരതമ്യേന അവസാനത്തേതായ ഒരു ലേഖനം തീമത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത്, ഞാന് പാപികളിൽ ഒന്നാണ്. പ്രിയമുള്ളവരെ, മൂന്ന് കാഴ്ചപ്പാടാണ്. ആദ്യം പറയുന്നു, അപ്പോസ്തലന്മാരിൽ വെച്ച് ഞാൻ ചെറിയ ആളാണ്. 12 അപ്പോസ്തലന്മാരുണ്ട്. പൗലോസ് എങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാരിൽ ഒരാളായി തീർന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഇപ്പോഴും അത്ര വ്യത്യാസങ്ങളുണ്ട്. യൂദായുടെ സ്ഥാനത്ത് പൗലോസിനെ എടുക്കുകയായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവർ ചീട്ടിട്ട് തെരഞ്ഞെടുത്ത ആളെ നിന്നുപറ്റി, ഇങ്ങനെയൊക്കെയുള്ള നമുക്കെ സംബന്ധിച്ച് അത് പോട്ടെ, അത് പ്രസക്തമായ കാര്യങ്ങളല്ല. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ചെറിയവനാണ് എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. രണ്ടാമത് പറയുന്നു, വിശുദ്ധന്മാർ, കൊരിന്ത്യയിലും ഒക്കെ ഉള്ളവരെ വിശുദ്ധന്മാരെന്നാണല്ലോ പറയുന്നത്, സാധാരണ വിശ്വാസികൾ, സഭാംഗങ്ങൾ, ആ വിശുദ്ധന്മാരുടെ ഇടയിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. ഒടുവിൽ പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. മൂന്ന് അനുഭവം. ഞാനിതിൽ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ അപ്പോസ്തലന് കർത്താവിനെ വേണോ, കർത്താവിനെ വേണ്ടതിലേറെ ഒരു പാപിക്ക് കർത്താവിനെ വേണ്ടേ? വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവന് കർത്താവിനെ വേണ്ടതിലേറെ ഒരു പാപിക്ക് കർത്താവിനെ വേണ്ടേ? ഓ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് വർഷങ്ങള് മുന്നോട്ട് നടക്കുമ്പോൾ കർത്താവിനെ കൂടുതൽ കൂടുതൽ വേണം എന്നുള്ള അവസ്ഥയിലൂടെയാണ് അവന് നടന്നുപോയത്. പാപിക്കാണ് രക്ഷകനെ ആവശ്യമുള്ളത്, രോഗിക്കാണ് വൈദ്യനെ വേണ്ടത്. അപ്പോസ്തലന്മാരിൽ പെട്ട ഒരാൾക്ക് ഓ ഒരു ആ നിലയിൽ നിൽക്കുകയാണെങ്കിൽ, ആ മനോഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു രക്ഷകനില്ലാതെയും മാനേജ് ചെയ്യാം. വിശുദ്ധനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഒരു രക്ഷകനെ ആവശ്യമില്ലാത്തവണ്ണം നിനക്ക് കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്യാനായിട്ട് നിൽക്കും. പക്ഷെ പാപികളിൽ ഒന്നാമനാണെങ്കിലോ, ആ ഒരു മനോഭാവത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ, കർത്താവേ നീ അല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല, പാപികൾക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്, രോഗിക്കാണ് വൈദ്യനെ ആവശ്യമുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു മനോഭാവത്തിൽ വർഷങ്ങൾ മുന്നോട്ട് പോയാലും, അപ്പോസ്തലനായ പൗലോസ് അതിനെ ഗ്രാജുവേറ്റ് ചെയ്ത് പോവുകയല്ല. ആദ്യം പാപിയിൽ ഒന്നാമനെന്നും രണ്ടാമത് വിശുദ്ധന്മാരിൽ ഒരാളെന്നും മൂന്നാമത് അപ്പോസ്തലന്മാരിൽ ഒരാളെന്നും ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ലോകത്തിലെ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ്. താഴ്മയുടെ പടി എന്ന് പറയുന്നത് ആ നിലയിൽ താഴേക്കാണ്. നമുക്ക് ക്രിസ്ത്യൻ ജീവിതത്തിൽ എത്ര മുന്നോട്ട് പോയാലും നമ്മുടെ പരിചയങ്ങൾക്കും നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ പാരമ്പര്യങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് കർത്താവിനെ മുറുകെ പിടിക്കാതെ, കർത്താവേ നീ എന്നെ സഹായിക്കാതെ എനിക്ക് ഒക്കുകയില്ല എന്നുള്ള നിസ്സഹായതയിൽ, ഒരു രക്ഷകനെ എപ്പോഴും വേണ്ടവര് എന്നുള്ള നിലയിൽ, ഒരു വൈദ്യന്റെ സഹായം എപ്പോഴും ആവശ്യമുള്ള ഒരു രോഗി എന്നുള്ള നിലയിൽ, ഐ ആം ബാഡ്ലി ഇൻ നീഡ് ഓഫ് മൈ ഗോഡ് മൈ സേവിയർ എന്നുള്ള നിലയിൽ, കർത്താവെ നീ ഇല്ലാതെ എനിക്ക് അത് മാനേജ് ചെയ്യാൻ ഒക്കുകയില്ല എന്നുള്ള നിലയിൽ കർത്താവിനെ മുറുകെ പിടിക്കണം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലെ വേറെ ഒരു ഇതുപോലെ തന്നെ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായത്തില് പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികൾ. അതിന്റെ 2 കൊരിന്ത്യർ 6:1, ഞങ്ങൾ സഹപ്രവർത്തിക്കാം. അതിന്റെ 6:4 ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ആദ്യം എന്താ പറഞ്ഞു, ഞാന് സ്ഥാനപതിയാണ്, കർത്താവിന്റെ സ്ഥാനപതിയാണ്, അംബാസഡറാണ്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ, ആ വളർച്ച മുന്നോട്ട് പോയപ്പോ എന്തായി, ദൈവത്തിന്റെ ഒരു കോവർക്കറാണ്, സഹപ്രവർത്തിക്കാരനാണ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകും. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകുമ്പോ ഇതാ, ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. ഇതിലേതാ ലോകത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം? ഒരു സ്ഥാനാപതിയാകാൻ ആഗ്രഹമുണ്ടോ അതോ ശുശ്രൂഷകനാകാൻ ആഗ്രഹമുണ്ടോ? സ്ഥാനാപതി അംബാസഡറാകാനോ താല്പര്യം? പൗലോസ് അംബാസഡർ എന്നുള്ള പദവിയിലാണ് നിന്നത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ആ ക്രിസ്തീയ ജീവിതത്തിലെ മുന്നോട്ട് ആ വളർച്ചയില് രണ്ടാമത് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു കോവർക്കറാണ്. അതിന് കഴിഞ്ഞ് പിന്നെയും വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷിക്കുന്നവനാണ്, ദൈവത്തിന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവനാണ് ഞാൻ. നോക്കുക ആ മനോഭാവം നോക്കുക. ഈ അനുഭവത്തിൽ സ്ഥാനപതിക്ക് ദൈവത്തോടുള്ള ആ ഇന്റിമസിയേക്കാൾ ഓ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് ദൈവത്തോട് കൂടുതൽ ഇന്റിമസി അടുപ്പമുള്ള. സഹപ്രവർത്തിക്കാരന് സ്ഥാനപതിയേക്കാളും കുറച്ചുകൂടെ ഇന്റിമസിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് പദപ്രയോഗങ്ങളാണ്, സ്ഥാനപതി, സഹപ്രവർത്തിക്കാരൻ, ശുശ്രൂഷകൻ. ഇതെന്ന് പറയുന്നത് ആ ലോകപ്രകാരം അതിന്റെ സ്ഥാനം കുറഞ്ഞു വരുന്നെങ്കിലും ഓ എന്താണ് സംഭവിക്കുന്നത്, ദൈവത്തോടുള്ള അടുപ്പത്തിൽ അത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഒരു ശുശ്രൂഷക്കാരൻ, ഒരു ദാസന് അവന്റെ യജമാനനെ തൃപ്തിപ്പെടുത്തുക, ആ ഒരു കാര്യത്തിലാണ് അവന്റെ മുഴുവൻ ചിന്തയും. അടുപ്പമുണ്ട്, അംബാസഡറിനുള്ളതിനേക്കാൾ അടുപ്പമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ സഫിഷ്യൻസിയിൽ നിന്ന് നമുക്ക് കുതിരി മാറാം. നമ്മുടെ സഫിഷ്യൻസി, ഞാൻ ഐ എം സഫിഷ്യന്റ്, എനിക്ക് സ്വയം പര്യാപ്തത, അതിൽ നിന്ന് നമുക്ക് മാറാതെ എനിക്ക് കർത്താവില്ലാതെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനൊക്കെയില്ല, ഒരു ദിവസം മുന്നോട്ട് പോകാനൊക്കെയില്ല, ഒരു മീറ്റിംഗിന് പോകാനൊക്കെയില്ല എന്നുള്ള നിലയിൽ നിസ്സഹായരായിട്ട് നമുക്ക് നിൽക്കാം. സഹോദരിമാരെ, നിങ്ങളെ ജീവിതത്തിൽ ആദ്യമൊക്കെ മീറ്റിംഗില് സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു, ഒരു മീറ്റിംഗിന് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന, പ്രായോഗികമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന കർത്താവിനെ മുറുകെ പിടിക്കുന്ന ആ ഒരു അത് ഇപ്പം മാറിപ്പോയോ? കുറെ വർഷങ്ങളുടെ, കുറെ നാളുകളുടെ അനുഭവമായപ്പം, പാരമ്പര്യമായപ്പം നിങ്ങൾക്കറിയാം ഏത് കാര്യം എങ്ങനെ ചെയ്യണമെന്നറിയാം. കർത്താവില്ലേലും ഞങ്ങൾക്കിപ്പം മാനേജ് ചെയ്യാം. ആ സഫിഷ്യൻസിയിൽ നിന്ന് നമുക്ക് മാറാൻ കർത്താവിനെ മുറുകെ പിടിക്കാം. അങ്ങനെയാണ് നമ്മൾ താഴ്മയിൽ വളരുന്നത്, കൃപയിൽ വളരുന്നത്. രണ്ടാമത് നാം പത്രോസിന്റെ ആ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ നാം പറയുന്നു, രണ്ടാമത് നാം വളരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം, കൃപയിൽ വളരണം. രണ്ടാമത് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. ഇവിടെ ഈ പദപ്രയോഗം ശ്രദ്ധിക്കണമേ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരവി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. പരിജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കുറെ അറിവിൽ വളരാനല്ല നമ്മളോട് പറയുന്നത്, മറിച്ച് എന്താണ്, യേശു ക്രിസ്തുവിനെ തന്നെ അറിയുന്ന ആ അനുഭവത്തിൽ വളരാനാ പറയുന്നത്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഭക്ഷണ സാധനം, ഇപ്പോ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ആളുകൾ വളരെ വളരെ താല്പര്യമുള്ളവരാണല്ലോ. ഏത് ഭക്ഷണം ഇപ്പൊ കഴിക്കണം, ഇത് കഴിച്ചാൽ അതിന്റെ കൊളസ്ട്രോളിന്റെ അളവ്, അതിന്റെ മറ്റേ ഒത്തിരി കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം ഒന്ന് പറഞ്ഞുവിടാം. അപ്പൊ ഒത്തിരി പേർക്ക് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ഭക്ഷണത്തെ കുറിച്ച് ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, ഭക്ഷണത്തെ കുറിച്ചറിയാം. എന്നാ ഭക്ഷണത്തെ അറിയുന്നതും അത് വേറൊരു കാര്യമാണ്. തമ്മിൽ വ്യത്യാസമില്ലേ? പഞ്ചസാരയെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ അറിയാം. ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിലും ഒരു തരി പഞ്ചസാര ഉപയോഗിക്കാൻ വയ്യെങ്കിലും പഞ്ചസാരയെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ കാര്യങ്ങൾ അറിയാം. പഞ്ചസാരയുടെ ആ കെമിക്കൽ നെയിം എന്താണെന്നറിയാം, അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാം, ഇതെല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ പഞ്ചസാര ഒരു തരി പോലും രുചിച്ചു നോക്കാനായിട്ട് ഒക്കെയില്ല, അത്ര ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ്. ഒരു കാര്യത്തെ കുറിച്ചറിയുന്നതും ആ കാര്യം അറിയുന്നതും രണ്ടും രണ്ടാണ്. ഇന്ന് പലപ്പോഴും യേശു ക്രിസ്തുവിനെ കുറിച്ച് പല അറിവുകളും നമുക്കുണ്ട്, പക്ഷെ യേശു ക്രിസ്തുവിനെ അറിയുന്നതിൽ നമ്മൾ വളരുന്നുണ്ടോ? പ്രിയമുള്ളവർ, നമുക്ക് ചില ഭക്ഷണങ്ങൾ അത് കഴിച്ചാൽ അതെങ്ങനെയാണ്, അത് നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വ്യാപിക്കുന്നത്, അതെങ്ങനെയാണ് ശരീരത്തില് ദഹനേന്ദ്രിയത്തിൽ ഏതൊക്കെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ഉപന്യാസം എഴുതാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഭക്ഷണത്തെ കുറിച്ചറിയുന്നതും ഭക്ഷണം അറിയുന്നതും രണ്ടും രണ്ടാണ്. പഞ്ചസാരയെ കുറിച്ചറിയുന്നതും പഞ്ചസാരയുടെ രുചി അറിയുന്നതും രണ്ടും രണ്ടാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതും യേശു ക്രിസ്തുവിനെ എനിക്കറിയാം, എന്റെ കർത്താവിനെ എനിക്കറിയാം എന്നുള്ള അടുപ്പവും രണ്ടും രണ്ടാണ്. പ്രിയമുള്ളവരെ, പത്രോസ് പറയുന്നത് നിങ്ങൾ നാളുകൾ കഴിയുന്തോറും, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതല്ല. യേശുക്രിസ്തുവിനെ എനിക്കറിയാം, അവന്റെ പരിജ്ഞാനത്തിൽ അതിന് നമ്മൾ വളർന്നു വരണം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു? ഓ, നമുക്കിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. അവിടുന്ന് എങ്ങനെയാണ്, എന്താണ് എന്നറിയാം. പക്ഷെ അവനെ നമ്മൾ അറിയുന്നുണ്ട്, അവനെ അറിയുന്നുണ്ട്. അവൻ ഈ രംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കതറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ അവനെ ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. യേശുക്രിസ്തുവിനെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി ഓ നമ്മുടെ ജീവിതത്തില് അവന്റെ ക്രൂശിന്റെ പങ്കാളിത്തം അറിയുമ്പോഴാണ് നമ്മൾ യേശുവിനെ അറിയുന്നത്. ഓ, സ്വന്തം ഹിതത്തെ പിതാവിന്റെ ഹിതത്തിനായിട്ട് ത്യജിച്ച യേശുക്രിസ്തുവിന്റെ അനുഭവത്തോട് നമ്മൾ താതാല്യപ്പെടുമ്പോഴാണ് യേശുക്രിസ്തുവിനെ നമ്മൾ അറിയുന്നത്. ആ ഗെത്സെമനയിൽ യേശു അഭിമുഖീകരിച്ച ആ പരീക്ഷയെക്കുറിച്ച് നമുക്ക് ലേഖനം എഴുതാൻ കഴിയുമായിരിക്കും, പ്രസംഗിക്കാൻ കഴിയുമായിരിക്കും. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓ ക്രൂശിനെ അനുഭവിക്കുമ്പോ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള ആ അടുപ്പത്തിൽ, ആ നിലയിലെ സ്വന്തം ഹിതത്തെ ദൈവഹിതത്തിനായിട്ട് മാറ്റിവെക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അറിയുകയാണ്, കർത്താവിനെ അറിയുകയാണ്, കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണ്? ഒരു സൗരഭ്യവാസനയാണ്. നാം രണ്ട് കൊരിന്ത്യരിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. രണ്ട് കൊരിന്ത്യർ രണ്ടാം അധ്യായത്തില് നാം അത് കാണുന്നുണ്ട്. എന്താണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അതെന്താണ്? ഒരു വാസനയാണ് എന്നാണ് നാം കാണുന്നത്. രണ്ട് കൊരിന്ത്യർ രണ്ടാമധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ച് ഈ നിലയിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് അങ്ങനെ വരുന്ന ആ ഒരു അറിവ്, അതൊരു വാസനയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാസന ആർക്കൊക്കെയാണ്? ഞാൻ നേരത്തെയൊക്കെ ധരിച്ചിരുന്നത് അത് രക്ഷിക്കപ്പെടുന്നവർക്കും നശിക്കുന്നവരുടെ ഇടയിൽ ആ വാസന മനുഷ്യർക്കൊരു വാസനയാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ആ വരി 15-ാമത്തെ വചനം ശ്രദ്ധിച്ച് വായിച്ചാൽ ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. നോക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന മൂന്ന് പേർക്ക് പോകുന്നുണ്ട്. ആദ്യം പോകുന്നത് ആർക്കാ? ദൈവത്തിന് തന്നെയാ പോകുന്നത്. ദൈവത്തിന് തന്നെ സൗരഭ്യവാസനയാണ്. ആ നാം അവിടെ വായിച്ചത് ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. പിന്നീടാണ് രക്ഷിക്കപ്പെടുന്നവരും നശിക്കുന്നവരും ആയ ആളുകൾക്കുള്ള സൗരഭ്യവാസനയായി ഈ കാര്യം പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുമ്പോൾ അത് ദൈവത്തിന് തന്നെയാണ് സൗരഭ്യവാസനയായി തീരുന്നു. ക്രിസ്തുവിന്റെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ അറിവ്, അതിൽ നമ്മൾ വളരുമ്പോ ദൈവം തന്നെ ഒരു മണം. ആ ദൈവത്തിന്റെ ആ നാസാരന്ധ്രങ്ങളിൽ ഒരു ആ നിലയിൽ ഒരു മണം അനുഭവപ്പെടുകയാണ്. യേശുക്രിസ്തു ഈ നിലയിലാണ് ജീവിച്ചത്. യേശുക്രിസ്തുവിനെ കുറിച്ചും ഇതേപോലെ ഒരു വചനമുണ്ടല്ലോ. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തില് അതിന്റെ 2-ാമത്തെ വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി, മനുഷ്യരായ നമുക്ക് വേണ്ടി സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്നുള്ള കാര്യമേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ആദ്യം പിതാവിന് തന്നെയാണ്, ദൈവത്തിന് തന്നെയാണ് യേശുക്രിസ്തു ഒരു സൗരഭ്യവാസനയായി തീർന്നത്. പിന്നീട് മനുഷ്യർക്ക് സൗരഭ്യവാസനയായി തീർന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീരുകയാണ്, മനുഷ്യർക്ക് ഒരു സൗരഭ്യവാസനയായി തീരുകയാണ്. ഇതിനായിട്ടൊരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ദൈവത്തിന്, ഈ സകലവും നിർമ്മിച്ചവനായ വലിയവനായ ദൈവത്തിന് ഒരു സൗരഭ്യവാസന, ഞാനൊരു സൗരഭ്യവാസനയായി തീരുകയാണ്. ദൈവത്തിന് എന്തിനെങ്കിലും ഒരു മുട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇല്ല, ഒരു കുറവുമില്ല. പക്ഷെ ഒരു കുറവുമില്ലാത്ത, ഒരു മുട്ടുമില്ലാത്ത ദൈവത്തിന് ചിലത് കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അതത്ര മഹത്തായ ഒരു കാര്യമാണ്. ഞാൻ ഈ ചെറുപ്പത്തില് ഒന്ന്, ഞാൻ ചെറു കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ചില കളികളൊക്കെ ചിലപ്പോ ഒക്കെ ഓർക്കാറുണ്ട്. കൊച്ചുകുട്ടിയായിരുന്നു, 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ളപ്പോ വീട്ടിലെ മാതാപിതാക്കളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഞാന് ഒറ്റയ്ക്ക് ഒരു ആൺകുട്ടി മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഇങ്ങനെ ഓർക്കുമ്പോ പ്രകൃതിയുമായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങളെ പോലെയല്ല, അവരൊക്കെ ഫ്ളാറ്റുകളിൽ വളരുകയും നഗരങ്ങളിൽ വളരുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. നാട്ടുമ്പുറത്ത് വളർന്ന് സാധാരണ മണ്ണിലൂടെ ഒക്കെ നടന്ന് അങ്ങനെ ജീവിച്ച ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മണ്ണിനെ പോലെ എണ്ണയൊക്കെ പുരണ്ട ഒരു കറുത്ത ഒരു ഒരു ജീവി ഇങ്ങനെ കടന്നുപോകും. കടന്നുപോകുമ്പോ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ എന്ത് ചെയ്യും? ഓ, ഏത് ജീവിയെ കണ്ടാലും കൊല്ലുകയും അതിനെ കഷണങ്ങളാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ എണ്ണ പുരണ്ട ഈ കൊച്ചു ആ മണ്ണിനെ പോലുള്ള ആ പുഴു ഇങ്ങനെ നടന്നു പോകുമ്പോ കൊച്ചു കുഞ്ഞുങ്ങൾ ആരെയും അതിനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ മൂത്ത ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞു തരും, അതിനൊന്നും ചെയ്യരുത്, അതിനൊന്നും ചെയ്യരുത്, അത് എന്താ, അത് എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാന്ന് പറയും. ആ ഞാനങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ ആർക്കെണ്ണ കൊണ്ടുപോകും? അന്ന് അവിടെ പറയും ദൈവത്തിന് എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാണിത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നോക്കെ, ഒരുപക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു കൽപ്പിതമായ കഥയായിരിക്കും. എന്നാലും എന്റെ ഭാവനയിൽ ഞാൻ ചിന്തിച്ചു, ഇതിങ്ങനെ ദൈവത്തിന് എണ്ണയുമായിട്ട് ഇങ്ങനെ നടന്ന് 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 പോയി ഭൂമിയുടെ അറ്റത്ത് ചെന്ന് ഒടുവിൽ വലിയവനായ ദൈവത്തിന് എണ്ണ കൊണ്ടു കൊടുക്കും. നോക്കെ, ഒരു കൊച്ചു ജീവിയ, കൊച്ചു പുഴുവ, പക്ഷെ അത് എത്ര വലിയൊരു ദൗത്യമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, നമ്മളൊരു കൊച്ചു മനുഷ്യരാ, പക്ഷെ നമ്മൾ ദൈവത്തിന് ഒരു വലിയവനായ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി തീരുക. എന്തൊരു വലിയൊരു പ്രിവിലേജാണത്, എന്തൊരു വലിയ പ്രിവിലേജാണ്. ഈ യാക്കോബായ വിഭാഗങ്ങളില് ഒരു വീടിന്റെ കൂതാശയ്ക്ക് നടക്കുമ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവിടെ ആ ചടങ്ങിൽ അവിടെ പോകാനായിട്ടിടയായി. അപ്പൊ അവരെ പാടുന്ന ഒരു പാട്ട് എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു. ആ പാട്ടില് അവർ പറയുന്നത് അബ്രഹാമിന്റെ വീട്ടിൽ ചെന്ന് ദൈവം ഭക്ഷണം കഴിച്ചതിനെ കുറിച്ചാണ് ആ പാട്ടിലെ എഴുതി. ഞാൻ അതിനു മുമ്പ് ആ നിലയിൽ ചിന്തിച്ചിട്ടില്ല. വലിയവനായ ദൈവം, ഓ, അബ്രഹാം പോലെ ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് അവന്റെ ആതിഥ്യം സ്വീകരിച്ച് അവൻ കൊണ്ടുവച്ച അപ്പവും ആ ഇറച്ചിക്കറിയും ഒക്കെ കഴിച്ചു എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതമാണെന്ന് ആ പാട്ടിലെ ആ വരികളിൽ പാടിക്കേട്ടപ്പം അപ്പോഴാണ് അതിന്റെ അത്ഭുതം എനിക്കും തോന്നിയത്. സാധാരണ ആ പഴയ നിയമത്തിലെ ദൂതന്മാർക്ക് കൊണ്ടുവന്ന് നിവേദിക്കുന്നത് പലതും അവരെന്തി വഴിയുടെ അച്ഛൻ തൊട്ട് അത് ഭക്ഷിക്കുകയല്ല, അത് അത് ആ നിലയിൽ ഒരു വഴിപാടായിട്ട് അതിൽ നിന്നൊരു സുഗന്ധ ഉയർന്ന് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അബ്രഹാമിന്റെ ആ കൊച്ചു കൂടാരത്തിൽ എന്ത് ചെയ്തു? വലിയവനായ ദൈവം ഒരു വഴിപോക്കനെ പോലെ വന്നു, ഒരു യാത്രക്കാരനെ പോലെ വന്നു, വിശ്രമിച്ചു, അവൻ കൊണ്ടുവച്ചത് ഭക്ഷിച്ചു, ദൈവത്തിന് ഭക്ഷണം കൊടുക്കുന്നു. നോക്ക്, ഒരു കൊച്ചു മനുഷ്യൻ അബ്രഹാം, അവൻ ദൈവത്തിന് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. അതിന്റെ അത്ഭുതം നോക്ക. ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് സൗരഭ്യവാസനയ്ക്ക് വല്ല കുറവുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല. പക്ഷേ മനുഷ്യരായ മൺപുഴുക്കളായ നമ്മുടെ ജീവിതം, ഓ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന ഒരു സൗരഭ്യവാസന കൊണ്ട് നമുക്ക് ദൈവത്തെ ആ നിലയിൽ സന്തോഷിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത് എത്ര വലിയൊരു പ്രിവിലേജാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തീയ ജീവിതം വളരെ എക്സൈറ്റിംഗ് ആയ ഒരു ജീവിതമാണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരുമായിട്ടല്ല, വലിയവനായ ദൈവവുമായിട്ട് ഇടപാടുകളുള്ളവരായിട്ടാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ, കേവലം ഒരു അറിവിനപ്പുറത്ത് ദൈവത്തെ തന്നെ അറിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോട് താതാത്മ്യം പ്രാപിച്ച് ആ നമ്മുടെ ദൈവത്തിന്റെ ജീവിതത്തിൽ അതിനെ അതിനോട് അനുരൂപപ്പെടുമ്പോ, ഓ, അത് ദൈവത്തിന് തന്നെയാണ് ഒന്നാമതൊരു സൗരഭ്യവാസനയായി തീരുന്നത്. ദൈവത്തിന് സൗരഭ്യവാസം തീർക്കുന്ന ആളുകൾ, ദൈവത്തിന് പരിമളം കൊടുക്കുന്ന ആളുകൾ, ആ നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തില് കൊച്ചു ജീവിതത്തിലായി തീരാനായിട്ട് കഴിയും. അതുകൊണ്ട് പത്രോസ് പറയുന്നു, ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വരിക, ഓ, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളർന്നു വരിക. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും കൊണ്ടുവരാം. കർത്താവെ, വർഷങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ശേഷം, കർത്താവെ, വർഷങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഞാൻ നയിച്ചു. തുടക്കത്തിൽ ഞാൻ ഈ ചർച്ചയിൽ കടന്നു വരുമ്പോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോ എനിക്ക് നിന്നെ മുറുകെ പിടിക്കാതെ പറ്റുകയില്ലായി. ഈ കാര്യങ്ങള് ഇന്ന് എനിക്ക് വളരെ നിത്യസാധാരണമായി പോയി. എനിക്കിപ്പോ നീ ഇല്ലാതെയും കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ താഴ്മയില്ല എന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തട്ടെ കർത്താവ്. കൃപയില് എനിക്ക് വളരാൻ കഴിയില്ല എന്നുള്ള കാര്യം കണ്ടെത്തട്ടെ കർത്താവ്. ദൈവമേ, ദൈവത്തിന്റെ ജീവിതത്തില് നിന്റെ മുമ്പാകെ ഒരു സൗരഭ്യവാസനയായിട്ട് എന്റെ ജീവിതം തീരാനായിട്ട് ഉള്ള വലിയ വിളിയാൽ എന്നെ വിളിച്ചിരിക്കുമ്പോ അറിയി കുറഞ്ഞ ചില കാര്യങ്ങളാല് ഞാൻ തൃപ്തനായി പോകാൻ ഇടയാകില്ലേ? നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വലിയ വിളിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൃപയിൽ നമുക്ക് വളരാം, അതുപോലെ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരാം. നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ ഓ വിശുദ്ധിയിൽ വളരാനല്ല പത്രോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൽപ്പനകളൊന്നും ലംഘിക്കാതെ ആ നിലയിൽ അനുസരണത്തിൽ വളരാനും അല്ല പത്രോസ് പറയുന്നത്. നമുക്ക് വലിയ ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം, വീണാലും പത്രോസിനെ പോലെ നമുക്ക് കർത്താവിനെ മുറുകെ പിടിക്കാം. കർത്താവേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ ഇല്ലാതെ എനിക്ക് പറ്റുകയില്ല. നിന്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ധന്യത. നിനക്കൊരു സൗരഭ്യവാസനയായി തീരാൻ എന്റെ ജീവിതം കൊണ്ട് കഴിയുമെങ്കിൽ കർത്താവ് അതിൽ കവിഞ്ഞൊന്നുമില്ല. ഈ നിലയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാം. ദൈവം നമ്മെ സഹായിക്കും.